സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഒരിക്കൽ കൂടി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റിയാസ് മൗലവി വധക്കേസിലെ വിധി വന്നതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. പ്രോസിക്യൂഷനെയും പോലീസിൻ്റെയും വലിയ വീഴ്ച ഈ കേസിലുണ്ടായ, അതുകൊണ്ടാണ് പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന 3 RSS പ്രവർത്തകരെ വിട്ടയക്കാൻ ഇടയായ സാഹചര്യമുണ്ടായത് എന്ന വിമർശനം ഒരു ഭാഗത്തുണ്ട്. പ്രോസിക്യൂഷനും പോലീസും അവരുടെ ജോലി കൃത്യമായി നിർവഹിച്ചുവെന്നും പ്രതിഭാഗം പോലും ഉന്നയിക്കാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി സ്വയം അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിധി പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന വിമർശനം മറുഭാഗത്തുണ്ട്. രാഷ്ട്രീയമായ വാഗ്വാദങ്ങൾ മൂന്നാമതൊരു ഭാഗത്തുമുണ്ട്. CPM RSS തമ്മിലുള്ള ഒളിബന്ധത്തിൻ്റെ തുടർച്ചയാണ് ഈ വിധിയിലേക്ക് എത്തിച്ചത് എന്ന വിമർശനം UDFും കോൺഗ്രസും വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നു. നമുക്കപ്പം സീനിയർ ജേർണലിസ്റ്റ് കാസർഗോഡ് നിന്ന് രവീന്ദ്രൻ രാമണീശ്വരം ചേരുന്നുണ്ട്. രവീന്ദ്രൻ, എന്താണ് തോന്നുന്നത്? ഈ കേസ് തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് രവീന്ദ്രൻ. ഈ കേസിൽ പോലീസും പ്രോസിക്യൂഷനും വലിയ വീഴ്ച വരുത്തി എന്ന വിമർശനം, അത് എത്രത്തോളം കാമ്പുള്ളതാണ്?
ഇത് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആദ്യത്തെ കൊലപാതകമല്ല, ആദ്യത്തെ വർഗീയ കൊലപാതകവുമല്ല. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കാസർഗോഡിനൊരു സവിശേഷമായ സ്വഭാവം വർഗീയ സംഘർഷങ്ങളുടെ ഒരു സ്ഥലമാണ്. ബാബറി മസ്ജിദ് തകർച്ച തുടർന്ന് അത് വർദ്ധിക്കുകയായിരുന്നു. ഒന്നിനൊന്ന് കണക്ക് പ്രതികാരം ചെയ്തുകൊണ്ടുള്ള സംഘർഷങ്ങളാണ് കാസർഗോഡുണ്ടായിരുന്നത്. എന്നാൽ റിയാസ് മൗലവി വധത്തെ തുടർന്ന് കാസർഗോഡുള്ള എല്ലാ വർഗീയ സംഘർഷങ്ങളും അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആത്മസംയമനം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ഈ കേസ് ഒരു നല്ലൊരു സന്ദേശം വിധിയായി വരുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. എന്തു തന്നെ ആയാലും എന്നുള്ള ഒരു ഉറപ്പ് നിർഭാഗ്യവശാൽ ഉണ്ടായിരുന്നില്ല. ഈ വിധി വളരെ മോശം സന്ദേശമാണ് സമൂഹത്തിലേക്ക് നൽകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ രാജീവ് ഇപ്പോൾ പറഞ്ഞതുപോലെ വരുന്ന പ്രോസിക്യൂഷൻ്റെ പരാജയം, പോലീസിൻ്റെ പരാജയം, ഇത് എല്ലാ കേസുകളിലും ഇത്തരം സംഗതികളുണ്ടാകും. പ്രോസിക്യൂഷൻ എല്ലാ കാര്യങ്ങളിലും കോടതി സംഭവം ചെയ്യാൻ കഴിയണമെന്നില്ല. പോലീസിൻ്റെ അന്വേഷണവും 100% കൃത്യമായിരിക്കണം എന്നുമില്ല. എന്നാൽ കീഴ്ക്കോടതി രീതിയെ നമ്മൾ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. കീഴ്ക്കോടതി രീതി എങ്ങനെയായിരിക്കണമെന്ന് ഒരു പൊതുധാരണയുണ്ട്. എന്നാൽ കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ ഉണ്ടായിരിക്കുന്നത് സാധാരണ ഹൈക്കോടതിയിൽ എത്തിയ ഒരു കേസിൻ്റെ ഒരു രീതിയാണ്. അതായത് ഇവിടുത്തെ കോടതി ഇത് ഹൈക്കോടതിയാണ് എന്ന് വല്ലാതെ അങ്ങ് നിരീക്ഷിച്ച് ഒരു വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ രാജീവ് സൂചിപ്പിച്ചതുപോലെ കോടതി തന്നെ ഡിഫൻസ് കൗൺസിലിൻ്റെ ഒരു റോള് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന സംശയം പൊതു സമൂഹത്തിൽ ഉയർന്നു.
റൈറ്റ്, അത് പറയുമ്പോഴേ ഇപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായ വിമർശനം ഒരു ഭാഗത്തുണ്ട്, അതായത് ഇത് ഒത്തുകളിയുടെ ഭാഗമാണ്, അതുകൊണ്ട് പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല, വിശാലമായ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോയില്ല, ഈ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് BJP ഒരു നേതാവ് നളിൻകുമാർ കട്ടിൽ അവിടെ വന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ പ്രസംഗത്തിലെ തീവ്രമായ പരാമർശങ്ങൾ ഇത്തരം ആക്രമണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവും, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോയില്ല എന്ന വിമർശനമുണ്ട്.
അത്തരം രീതികളിലേക്ക് അന്വേഷണം പോയി, അത് അത്ര പരിമിതികളിലെ ചില കുറ്റങ്ങൾ കുറവുകളൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടാവും. പക്ഷെ അതൊന്നും ഒരു നല്ല വിധി ഈ പ്രതികൾക്ക് ശിക്ഷിക്കുന്നത് അതൊന്നും തടസ്സമായിരുന്നില്ല എന്നതാണ്. അതായത് ഈ കേസിൽ പ്രതികളുടെ കൃത്യം നിർവഹിച്ച രീതി, അതിൽ സാക്ഷികൾ, അതിൽ DNA, അതായത് കൊല്ലപ്പെട്ട മൗലവിയുടെ രക്തം തന്നെയാണ് ഒന്നാം പ്രതിയുടെ ദേഹത്ത് പിന്നെ വിടിരിക്കുന്നത്, അത് DNA ടെസ്റ്റിലൂടെ ക്ലിയർ ആണ്. 3 പ്രതികളെയും തിരിച്ചറിഞ്ഞ 3 സാക്ഷികളുണ്ട്. അത് പള്ളിയിലെ കത്തിയുണ്ട്, അതിന് ശേഷമുള്ള 2 പേരെ അവർ തിരിച്ചു പോകുന്നതുകൊണ്ട് ടവർ ലൊക്കേഷനും ഒക്കെ വളരെ കൃത്യമാണ്. പിന്നെ മോട്ടിവേഷൻ, അതായത് ഇവര് RSS-കാരല്ല, വർഗീയമായ ഒരു മോട്ടിവേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നത് അത്ഭുതകരമായ ഒരു നിരീക്ഷണമാണ്. കാരണം ഒരു പള്ളിയിലേക്ക് എന്തിനാണ് ഒരു മൗലവിയെ കൊല്ലാൻ വേണ്ടി പോകുന്നത്? അവിടെ ആരാണ് ഉണ്ടാകുക? അങ്ങനെ ആരെങ്കിലും ഒന്ന് തൃപ്തി അടയുകയാണ് പ്രതികളുടെ ലക്ഷ്യമെങ്കിൽ എന്തിനാണ് പള്ളിയുടെ മതിലൊക്കെ കടന്ന് അതിനകത്ത് കയറി വാതില് മുട്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന ഒരു മൗലവിയെ വേണ്ടി പറയണം? അതാരെങ്കിലും ചെയ്തിട്ടാ പോലെ അപ്പോൾ കൃത്യമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നുള്ളതാണ്. അതാ ഈ ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ അഭിപ്രായമാണ്. ഇത് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചതാണ്. അപ്പോൾ മുസ്ലിമിനെ കൊല്ലുക തന്നെയായിരുന്നു ലക്ഷ്യം, അല്ലാതെ മറ്റൊരാളെ കൊല്ലുവാനായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യ തെളിവുകൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ല, ഏതാണ്ട് 100 സാഹചര്യ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കീഴ്ക്കോടതിക്ക് ഒരു നല്ല വിധി പുറപ്പെടുവിക്കാം, ജനങ്ങൾക്ക് സന്ദേശമാകുന്ന വിധി പുറപ്പെടുക. അതുണ്ടായിട്ടില്ല. പകരം ഡിഫൻസ് കൗൺസിൽ പോലും പറയാത്ത, ഡിഫൻസ് കൗൺസിൽ പോലും പറയാത്ത, കോടതിയിൽ ഉന്നയിക്കാത്ത, ചോദ്യം ചെയ്യാത്ത, പ്രോസിക്യൂഷന്റെ വാദത്തെ തള്ളാത്ത രീതി ചില പരാമർശങ്ങൾ, അത് കോടതിയിൽ നിന്ന് തന്നെ വരികയാണ് ചെയ്യുന്നത്. അതാണ് ജനങ്ങൾക്കുള്ള നിരാശ.
പക്ഷേ രവീന്ദ്രൻ, ഇത് പറയുമ്പോഴേ നമ്മൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, കോടതി പറയുന്നത് ഇവർ RSS പ്രവർത്തകരാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല, ഇവർക്ക് വർഗീയ ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവരേതെങ്കിലും തരത്തിലുള്ള വർഗീയ സംഘർഷത്തിൽ ഉൾപ്പെട്ടതിന് തെളിവില്ല. അവരങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അന്ന് പോലീസ് കേസെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ വർഗീയമായ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല എന്നാണ് കോടതി പറയുന്നത്. ആ നിലയ്ക്ക് പോലീസിനൊരു വീഴ്ചയുണ്ട് എന്ന് പറയാൻ പറ്റുമോ?
അങ്ങനെ പറയാൻ പറ്റില്ല. അതിനകത്തുള്ള സാക്ഷികളിൽ തന്നെ 3 ഇവർക്ക് RSSമായിട്ട് ബന്ധമുണ്ടെന്നും RSSന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുണ്ടെന്നും RSSന്റെ ശാഖകളിൽ പോകാറുണ്ടെന്നും എന്ന നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് ഇനി ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇവരെന്തിനാണ് പള്ളിക്കകത്ത് കയറിയത്? പള്ളിക്കകത്ത് കയറിയിട്ട് എല്ലാവിധ ഒരുക്കങ്ങളോടുകൂടി ആയുധങ്ങളോടുകൂടി പള്ളിക്കകത്ത് കയറി കുടകുകാരനായ ഒരു മൗലവി, ആ മൗലവി കുടക് സ്വദേശിയാണ്, ഉച്ചമായ ശമ്പളത്തിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്, അയാൾക്ക് ഈ പ്രതികളെ അറിയില്ല, പ്രതികൾക്ക് അയാളെയും അറിയില്ല, ഇങ്ങനെ പരസ്പരം ഒരു ഒന്നും പരസ്പരം അറിയാത്ത, മൗലവിക്കും അറിയില്ല പ്രതികൾക്കും അറിയില്ല, ഒന്നും അറിയാതെ ഈ ഇവർ പള്ളിയിൽ കയറി അയാളെ കൊല്ലുന്നു. ഇതിൽപ്പരം വർഗീയ വിദ്വേഷം വേറെ ഏത് രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക? ഈ പറഞ്ഞ ശരിയാണ്, അതിനു മുമ്പ് നളിൻ കുമാർ വീപ്പുകരി എന്നുള്ള സ്ഥലത്തും ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ സ്ഥലത്തൊക്കെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിട്ട് അതിൻ്റെ പ്രശ്നമുണ്ട്. കാരണം പരമാവധി വർഗീയ കേസുകൾ ചാർജ് ചെയ്യാതിരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തും ഉണ്ട്. അത് പോലീസിന്റെ ബോധം ഒരു കുറ്റകരമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന 2 പോലീസ് സ്റ്റേഷൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനാണ്. ആ അവസ്ഥ, ആ വളരെ മോശമായ അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി കാസർഗോഡ് പോലീസ് ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇത്തരം സംഘർഷങ്ങളൊക്കെ കേസെടുത്ത് അത് അവർ തമ്മിലുള്ള വൈരം ദീർഘകാലാടിസ്ഥാനത്തിൽ ഊതിപ്പെരുപ്പിക്കാതെ പരസ്പരം കോംപ്രമൈസ് ചെയ്തിട്ടും ഇത് ഒതുക്കി തീർക്കുന്ന ഒരു പരിപാടി പോലീസിനുണ്ട്. അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമ്മൾ ആ രീതിയിൽ പരിശോധിക്കേണ്ട കാര്യം. അപ്പം അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്, അതുകൊണ്ടാണ് ആ കേസ് എടുക്കാറുണ്ട്. പക്ഷേ നടൻകുമാർ പട്ടേലിൻ്റെ പ്രസംഗം അന്ന് വളരെയധികം പട്ടേലിനെതിരായിട്ട് കേസെടുക്കണമായിരുന്നു. അപ്പോഴും ഈ പ്രശ്നങ്ങൾ പോലീസ് ഒക്കെ 100% ശരി എന്ന അഭിപ്രായം എനിക്കില്ല. എങ്കിലും അത് തന്നെ വേണമെന്നില്ല. ആ കേസ് തന്നെ ഇത് മൗലവിയെ കൊന്നത് വർഗീയ ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളത് ഇപ്പോൾ ആദ്യമായ തെളിവുകൾ മാത്രം.
റൈറ്റ്, അത് പറയുമ്പോഴേ ഇതിപ്പോൾ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷമാണ്, അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്തു. ഈ കേസിൻ്റെ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇതിലേതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയമായ ഒത്തുതീർപ്പിൻ്റെ സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കാവുന്നൊരു ഒരു അവസ്ഥയോ നിലവിലുണ്ടോ?
ഈ കാസർഗോഡ് മൗലവി കേസിന് മുമ്പ് 8 കൊലപാതക കേസുകളുണ്ട്. ഈ 8 കൊലക്കേസുകളിലെയും പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല. 8 കൊലക്കേസ് വർഗീയ കൊലക്കേസുകളിലും പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൗലവി കേസിൽ ഈ കോടതി പറഞ്ഞത് തന്നെയാണ്. അതായത് ഒന്ന്, തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല, ഐ വിറ്റ്നസ് ഇല്ല, സാക്ഷികളില്ല. അതേപോലെ തന്നെ ഇത്തരം പ്രതിഭ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇത്തരം കാരണങ്ങൾ തന്നെയാണ് നേരത്തെ നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ തെളിവുകൾ ഹാജരാക്കാതിരിക്കാൻ അന്നൊക്കെ പോലീസും ഇത് പ്രോസിക്യൂഷനും അതേപോലെ തമ്മിലുള്ള പ്രതിഭാവവും വാദിവാദവും ഒത്തുകളി ഉണ്ട് എന്ന് പണ്ട് മുതലേ കേൾക്കുന്നൊരു കഥയാണ്. കഥയാണോ ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കും അത്. ഇവിടെയും ആവർത്തിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ അധ്വാനവും അവർ നടത്തി എന്ന് നമ്മൾക്ക് പറയാം. അവർ ബോധപൂർവം ഇതിൽ ഒത്തുകളി, ഇനി ഒത്തുകളി ഏത് രീതിയിലാണ് വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ആർഎസ്എസ്ആയിട്ടാണോ, അതല്ലെങ്കിൽ സർക്കാർ LDF സർക്കാരുമായിട്ടാണോ, ആ ഏത് രീതിയിലാണ് എന്ന് അത് കുറച്ച് ഗുരുതരമായ ഒരു ആരോപണമാണ്. ഏത് ഗവൺമെന്റുമായിട്ട്, അതായത് ഇപ്പോൾ CPM അല്ലെങ്കിൽ സർക്കാരുമായിട്ടോ ഒത്തു തീർപ്പ് നടത്തി എന്ന് മാത്രമല്ല, തീർപ്പാട്ട വേറെയും ഭാഗമുണ്ട്. വക്കീലിന്മാർക്ക് മാത്രമല്ല, പ്രൊസിക്യൂഷന് മാത്രമല്ല, പോലീസിന് മാത്രമല്ല, വേറെയും ചില ഘടകങ്ങളുണ്ടല്ലോ തീർപ്പ്. അതേതാണുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. തീർപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ വ്യവഹാരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയ ഒരു നാട്ടിൽ അതൊക്കെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പോലീസും അങ്ങനെ പറയാൻ കഴിയും. അവർ അവരുടെ ഭാഗത്ത് ചില പരാജയങ്ങൾ ഉണ്ടാകും, ചില അവരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സമ്മതിക്കാം. ചില വീഴ്ചകൾ ബോധപൂർവമായി ഒന്നും നടന്നു എന്ന് നമുക്ക് പറയാൻ തോന്നുന്നില്ല ഈ കേസിൽ.
രവീന്ദ്രൻ, അത് പറയുമ്പോഴേ ഒറ്റ സംശയം, ഇപ്പം ഈ മൂന്ന് പേര് അവർ മാത്രമാണ് ഈ കേസിലെ പ്രതികൾ, അവർ ഒരു വർഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പള്ളിക്കുള്ളിൽ കയറി മൗലവിയെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കേസ്. ഈ മൂന്ന് പേർ മാത്രം ആലോചിച്ചുകൊണ്ട് അത് ചെയ്തു എന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ളൊരു ചോദ്യമല്ലേ? അതിനപ്പുറത്തേക്ക് വേറൊരു ആസൂത്രണവും നടന്നിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോൾ അതോടെ തന്നെ എന്തൊരു യുക്തിഭദ്രതയില്ലായ്മ നമുക്ക് തോന്നുന്നുണ്ടല്ലോ.
അത് തോന്നാം. ഈ മൂന്ന് പേർ മൗലവിയെ കൊല്ലാൻ തീരുമാനിച്ചത് മൂന്ന് പേര് മാത്രമായിട്ട് എന്ന് പറയാനായില്ല, പക്ഷെ അതിൽ പറയൽ ആളുണ്ടാകാം. പക്ഷെ ഗൂഢാലോചന ഇതിൽ ചുമത്തിയിട്ടില്ല. അതുപോലെ തന്നെ UAP ചുമത്തണം എന്നും പറഞ്ഞു. അത് സർക്കാരിൻ്റെ നിലപാട് ചില വർഷങ്ങളുണ്ട്. UAP എതിരാണ് എന്ന് പറഞ്ഞാൽ അനനും താഹയ്ക്കുമെതിരെ ഇതിൽ കേസെടുത്തിട്ടുണ്ടോ? UAP കേസെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ പിന്നെ സർക്കാർ UAP ഒരു പരിധിവരെ മാത്രമേ എതിരായിട്ടുള്ളൂ. അതായത് കാസർഗോഡ് ഒരു ഈ കൊലക്കേസിൽ ഒരു UAP ചുമത്തിയാൽ സമാനമായ കേസുകൾ കൊലക്കേസുകൾ ഇനിയും ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് അത് വേണ്ട എന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയായിരുന്നു എന്നാണ് ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗവും വാർത്താസമ്മേളനത്തിൽ വിളിച്ചിട്ട് അവരും പറയുന്നത് അങ്ങനെയാണ്. സർക്കാരിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടുള്ള വർത്തമാനാണ് അവരുടെ ഗൂഢാലോചന എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഒരു ആവേശികമായ കാര്യമാണ്. അത് നമ്മൾക്ക് നിഷേധിക്കാനോ അത് സംബന്ധം നമ്മുടെ കയ്യിൽ എവിഡൻസുകളൊന്നുമില്ല. അതൊക്കെ പരിശോധിക്കേണ്ടത് കൂടുതൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അവരുടെ മൊബൈലും അവരുടെ പിന്നെ ലൊക്കേഷനും അവരുടെ അതിന് മുമ്പ് പെരുമാറിയ സംഗതികളൊക്കെയാണ്. ഇതിൽ മറ്റൊരു വിഷയം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ മൗലവിയുടെ ഫോണും സിമ്മും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അത്ഭുതകരം. മൗലവിയുടെ വെറുതെ കടന്നുറങ്ങിയായിരുന്ന ആ മൗലവിയുടെ ഫോൺ പരിശോധിക്കണം, അയാൾ ആരൊക്കെ ആരുമൊക്കെ ഇടപഴകി എന്നതും പരിശോധിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത്ഭുതകരം. അയാൾ അവിടെ കടന്നിറങ്ങിയായിരുന്നു മൗലവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണും സിമ്മും ഒക്കെ പരിശോധിക്കാത്തത് വലിയ തെറ്റാണെന്നും ഏകപക്ഷീയം നിലപാട് കുറിച്ച് എന്ന് പറയുന്നിടത്താണ് നമുക്ക് സംശയങ്ങൾ കൂടുതൽ പിന്നെ ഉയരുന്നത്. എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം? പിന്നെ അത് ആരൊക്കെയായിട്ട് അദ്ദേഹം ഇടപഴകി എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്? അതാണ് ഇവിടുത്തെ ഒരു പിന്നെ
പിന്നെ UAP ചുമത്താതിരുന്ന കാര്യത്തെക്കുറിച്ച് രവീന്ദ്രൻ സൂചിപ്പിച്ചു. അത് സമാനമായ കേസുകളിൽ ഭാവിയിൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടി ആയേക്കാം എന്നുള്ളൊരു ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ ഈ കേസിൽ UAP
ചുമത്താതിരുന്നത്? ആയിരിക്കാം. അത് കൂടുതൽ സംസ്ഥാനത്ത് പോലീസുമായിട്ട് കൂടുതൽ വഷളാവാതിരിക്കാനും സർക്കാരിന്റെ നിലപാടുകൾ പൊതു സ്ഥലങ്ങളിൽ കൂടുതൽ മോശമാവാതിരിക്കാനും വേണ്ടി എടുത്ത തീരുമാനമായിരിക്കാം. ഒരുപക്ഷെ ഇങ്ങനെയൊരു രീതി വരുന്നു വന്ന് സർക്കാർ കരുതിയിട്ടുണ്ടാകും. അങ്ങനെ ആയിരിക്കാം.
റൈറ്റ്. എന്തായാലും ഇപ്പോഴൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്വാഭാവികമായും ഇതൊരു ചർച്ചാ വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ഇത് എത്രത്തോളം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? കാസർഗോഡ് മാത്രമല്ല, ഒരുപക്ഷെ മലബാറിലെ മറ്റ് മണ്ഡലങ്ങളിലെയും സ്വാധീനിക്കാവുന്ന ഒരു വിഷയമായിട്ട് ഇത് വളരാൻ സാധ്യതയുണ്ടോ?
അത് സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കും. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമായിട്ട് ഉപയോഗിക്കാം. കാസർഗോഡ് മണ്ഡലത്തിലും അതേപോലെ കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോടൊക്കെ ഈ കേസ് സർക്കാരിനെതിരെ ഉപയോഗിക്കാം. കാരണം സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടി വേറെ എവിടെയും പോകണ്ട. UDFന്റെ മുന്നിൽ ഈ വിധിന്യായം തന്നെയാണ്. വിധിന്യായത്തിൽ ചെറിയ കാര്യമൊന്നുമല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന സംഗതി നിലവാരമില്ലാത്ത അന്വേഷണ റിപ്പോർട്ട് എന്നാണ്. അതൊക്കെ ഒരു വളരെ കടന്ന അമിതാവേശ പ്രകടമായ ഒരു വിധിന്യായമായിട്ടാണ് തോന്നുന്നത്. നിലവാരമില്ലാത്തത് എന്നുള്ളതാണ്. ഏതായാലും ശ്രീനിവാസ് IPS എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നല്ല കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ നടന്നിരിക്കുന്നത്. അദ്ദേഹം നല്ല MBBS കാരനാണ്. അപ്പോൾ ഈ DNA ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ആശയങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന് കീഴിൽ ഒരു അന്വേഷണം വളരെ നിലവാരമില്ലാത്തത് എന്നൊരു പ്രയോഗം നടത്തുന്നത് കുറച്ച് കടന്ന കൈയായും പോയി എന്നതാണ്. പിന്നെ ഇത് UDO ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഒരു നിർഭാഗ്യകരമായ വിധിയാണെങ്കിൽ പോലും ഇത് UDFന് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഇത്തരം പ്രയോഗങ്ങൾ പറയാം. കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, ഇത് ഞങ്ങളാരും പറഞ്ഞിട്ടല്ലോ, കോടതിയിൽ ഇവിടെ നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായ വിധിയൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വളരെ വൃത്തിയിലുള്ള വൃത്തിയിൽ ആ താണ്ടത്തിൽ പൊതിഞ്ഞ ഒരു പ്രചാരണ തന്ത്രം UDFന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു എന്നതാണ്. മറ്റൊന്ന് കൊണ്ട് ഈ വിധി മറിച്ചൊരു വിധിയാണ് വന്നിരുന്നത് എങ്കിൽ എന്തായിരിക്കും NDAയുടെ കേരളത്തിലത്തെ സ്ഥിതി? വളരെ മോശമായിരിക്കും. അവർക്കെതിരെ വലിയ തിരിച്ചടിയാണ് ആ വിധി ഉണ്ടാക്കുന്നത്. ഒരു മൗലവിയെ അദ്ദേഹത്തിന്റെ മദ്രസയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയതിൽ ഒരു ശിക്ഷ ഉണ്ടായിരുന്നില്ലെങ്കിൽ മോശമായിരിക്കും. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നതാണ്.
റൈറ്റ്, ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഈ പോലീസിലെ വീഴ്ച പറയാം, പ്രോസിക്യൂഷൻ്റെ വീഴ്ച പറയാം, വേണ്ട വിധത്തിൽ അന്വേഷിച്ചില്ല എന്ന് പറയാം, പക്ഷേ UDF ഇതിൽ വേറൊരു പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിക്കുന്നത് ഇത് CPMഉം RSSഉം തമ്മിലുള്ള രഹസ്യബന്ധത്തിൻ്റെ തുടർച്ചയാണ് ഇത്തരം വിധികൾ ഉണ്ടാകുന്നത്. അതിന് മറ്റു പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആലപ്പുഴയിലുണ്ടായ രണ്ട് കൊലപാതക കേസുകളിൽ ആദ്യം നടന്ന കൊലപാതക കേസിൽ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല, രണ്ടാമത്തെ കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടത്തി അതിൻ്റെ പ്രതികളെ ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആരോപണം എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തും?
ഇത് ഈ ആരോപണം, അതായത് ഇതിന് സർക്കാരും CPMഉം RSSഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ് ഇത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്, ഇത്തരമൊരു പ്രോസിക്യൂഷൻ ഈ ഇത്തരം പിന്നെ ദുർബലമായി പോയത് എന്നൊക്കെ എന്നൊക്കെ പറയുന്നതിന് നമ്മുടെ മുന്നിൽ എവിഡൻസ് ഇല്ല. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും തമ്മിൽ ആരോപിക്കപ്പെടുന്ന അന്തർധാരയും ചർച്ചയും ഒക്കെ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഈ ആരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം. ഈ ആരോപണം ഉന്നയിക്കാം അതിന് തുടച്ച എന്നുള്ളതിനെ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്, അവർ തമ്മിലുള്ള അന്തർധാര. ഇനി ഇവ ഞാൻ മറ്റൊന്ന്, ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പിന്നെ വലിയ രീതിയിൽ പ്രചണ്ഡമായ പ്രചാരണം നടത്തുന്ന ഇടത് പക്ഷം ഇവിടെ ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രത്യേകിച്ച് CAA പോലെയുള്ള ഇപ്പം പ്രധാനപ്പെട്ട വിഷയം, മുഖ്യ വിഷയം മുസ്ലിം പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. മുഖ്യ പൗരത്വ പ്രശ്നമാണ്, പൗരത്വ ഭേദഗതി പ്രശ്നമാണ് NDA മുന്നോട്ട് പോകുന്ന അജണ്ട, മെയിൻ അജണ്ട. അത് മുഖ്യമന്ത്രിയും പറഞ്ഞു, കാസർഗോഡ് ലോക്സഭ സ്ഥാനാർത്ഥി NDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണ മാഷും പറഞ്ഞു, തുറന്നു നോക്കും. അത് തന്നെയാണ് ഗോവിന്ദ മാഷും കഴിഞ്ഞ ദിവസം മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അതും പറഞ്ഞു. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ മൊത്തം പൊളിക്കുന്ന രീതിയിൽ ഒരു രീതി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ CPM അതിന് അരങ്ങ് ഒരുക്കി കൊടുക്കും. ഇത് ഇന്ന് മാത്രം തുടങ്ങിയതല്ലോ. മുസ്ലിം പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ CPM നടത്തുന്നത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിധി ഇങ്ങനൊരു വിധിക്ക് വേണ്ടി അവർ കാത്തിരിക്കുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഈ ഇത്തരം വിധി ഉണ്ടാകാൻ വേണ്ടി അവർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പ്രശ്നവും കൂടിയുണ്ടല്ലോ. അതുകൊണ്ട് ഇത് രണ്ട് വിഷയവും രണ്ട് ഭാഗത്തും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
റൈറ്റ്, ഏറ്റവും അവസാനം ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് എന്തായാലും ഇത് പ്രതിരോധിക്കേണ്ടി വരുന്നു. ഇടതുപക്ഷം ഏത് വിധത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? അത് ഗ്രൗണ്ടിൽ ഫലം കാണുന്നുണ്ടോ?
ഇടതുപക്ഷത്തിന് ഇത് പ്രതിരോധിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. ഒന്ന്, ഇടതുപക്ഷം CAA പ്രശ്നം കൂടുതൽ ശക്തമായി അവതരിപ്പിക്കും അവർ കേന്ദ്രങ്ങളിൽ. മറ്റൊന്ന്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ അപ്പീൽ പോയിട്ട് ഇനി വേണമെങ്കിൽ ഇനി പുനരന്വേഷണത്തിൻ്റെ അതൊക്കെ വലിയ പ്രശ്നമാണ്, അത് കോടതി തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പീലിൽ പോകും, അതിൻ്റെ മേൽക്കോടതിയിൽ കൂടുതൽ ശക്തമായ രീതി ഈ വിഷയം ഉന്നയിക്കും, ആ ഉറപ്പ് കൊടുക്കും. രണ്ടും മാർഗമേ ഇപ്പോൾ CPMന്റെ മുന്നിലും സർക്കാരിന്റെ മുന്നിലും ഉള്ളൂ. അപ്പോൾ ഒരൊത്ത പ്രശ്നത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കാനും അത് മുസ്ലിം വോട്ടുകൾ കൂടുതൽ 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 കൈക്കലാക്കാനുള്ള ശ്രമം മാത്രമേ CPM നടത്തൂ. എന്തായാലും ശരിക്കും ബ്രീഫിലി ഇത് യു ഡി എഫിലാണ് ഈ വിധി, അവരാഗ്രഹിക്കാത്ത വിധിയാണെങ്കിൽ പോലും ഈ വിധി രാഷ്ട്രീയമായിട്ട് ഏറെക്കുറെ ഗുണം ചെയ്യുക യു ഡി എഫിനായിരിക്കും. കാരണം ഇത് ഇതുവരെ പൗരത്വ വിഷയത്തിൽ മുസ്ലിം വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ച എൽ ഡി എഫിനെ പ്രതിരോധിക്കാൻ അതേ വോട്ടുകൾ തിരിച്ച് കേന്ദ്രീകരിക്കാൻ യു ഡി എഫ്.
റൈറ്റ്. എന്തായാലും റിയാസ് മൗലവി വധക്കേസിലെ വിധി അതിൻ്റെ മെറിട്ടിനെ സംബന്ധിച്ചുള്ള ചർച്ചകളെക്കാൾ ഉപരി അതിൻ്റെ രാഷ്ട്രീയമായ ആഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ വഴി തുറന്നിരിക്കുന്നത്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.